ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ നവംബർ 20-നും ജാർഖണ്ഡിൽ 13-20 തീയതികളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ 13-ന്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം തുടരുന്നു. രാഷ്ട്രപതിക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച് അൾജീരിയയിലെ സിദി അബ്ദല്ല സയൻസസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കായി ആഗോള ചട്ടക്കൂട് രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലെത്തി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കനത്ത ജാഗ്രത. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 20-ന് ഒറ്റഘട്ടമായി നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 13-20 തീയതികളിൽ നടക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കര ആലത്തൂർ നിയമസഭാ മണ്ഡലങ്ങളിലും 13-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു.
Date of poll in Maharashtra would be 20th 11. Jharkhand would be in two phases. First phase would be on date of poll would be on 13th November, and the second phase would be along with Maharashtra on 20th November. All 47 ACs and one PC of Kerala would undergo the election along with the phase 1 of Jharkhand. The same schedule, 13th November would be date of poll.
വോട്ടെണ്ണൽ നവംബർ 23-ന് നടക്കും. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 22-ന് പുറപ്പെടുവിക്കും. 29 വരെ പത്രിക സമർപ്പിക്കാം. ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം 18-ന് പുറപ്പെടുവിക്കും. 25 വരെ പത്രികകൾ സമർപ്പിക്കാം. രണ്ടാംഘട്ട വിജ്ഞാപനം 22-ന് പുറപ്പെടുവിക്കും. രണ്ടാംഘട്ടത്തിലേക്ക് 29 വരെ പത്രികകൾ സമർപ്പിക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ പിഴവുകൾ ഇല്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിച്ചതായി പ്രതിപക്ഷ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ പ്രതികരണം. ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് ആശങ്കയറിയിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം തുടരുന്നു. ശ്രീമതി ദ്രൌപദി മുർമുവിന് അൾജിയേഴ്സിലെ സിദി അബ്ദല്ല സയൻസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസിൽ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. അൾജീരിയൻ ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രി കമാൽ ബദ്ദാരി രാഷ്ട്രപതിക്ക് ഡോക്ടറേറ്റ് കൈമാറി. എന്നും സമാധാനത്തിനും ലോക സമൃദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്ന രാജ്യമായ ഇന്ത്യയ്ക്ക് ലഭിച്ച ബഹുമതിയാണ് ഇതെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. വിദ്യാഭ്യാസം അസമത്വം ഇല്ലാതാക്കുമെന്നും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി.
Undoubtedly the most impactful mechanism for human development, social upliftment and economic development. It brings equality and neutralizes societal inequalities, ensuring that the benefits of growth reach even the most marginalized. Education is a means not only for individual empowerment but for national development as well.
ഇന്ത്യയുടെ ITEC പ്രോഗ്രാമുകളും മറ്റ് സ്കോളർഷിപ്പുകളും പ്രയോജനപ്പെടുത്തണമെന്ന് അൾജീരിയൻ ഗവൺമെന്റിനോടും വിദ്യാർത്ഥികളോടും രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. നിർമ്മിത ബുദ്ധി ധാർമ്മികതയോടെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലിയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കായി ഒരു ആഗോള ചട്ടക്കൂട് രൂപപ്പെടുത്തണമെന്നും ഇന്ത്യ G20 അധ്യക്ഷ പദവി വഹിക്കുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നതായും ശ്രീ മോദി പറഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ വിവിധ മേഖലകളിൽ ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024 8-ാമത് എഡിഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 6G, നിർമ്മിത ബുദ്ധി, ബിഗ് ഡാറ്റ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ഭാവി രൂപപ്പെടുത്തുകയാണ് 10-ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യം. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ശ്രീനഗറിൽ നാളെ രാവിലെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. പുതിയ സർക്കാർ രൂപീകരണത്തിന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ക്ഷണിക്കുകയായിരുന്നു. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലുകളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മാസം 4 സഭ ആരംഭിച്ചത്. കന്നുകാലി പ്രജനന ബിൽ, ക്ലിനിക്കൽ സ്ഥാപന ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഈ കാലയളവിൽ സഭ പാസാക്കി. 9 ബില്ലുകളാണ് സമ്മേളനത്തിൽ പരിഗണിച്ചത്. പ്രതിപക്ഷം കൊണ്ടുവന്ന 6 സഭ നിർത്തിവയ്ക്കൽ ഉപക്ഷേപ നോട്ടീസുകളിൽ 5 സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു. കേന്ദ്ര സർക്കാരിനോട് വയനാടിന് അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്ന പ്രമേയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, വഖഫ് നിയമ ഭേദഗതി ബിൽ എന്നിവയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ എന്നിവയും സഭ ഐകകണ്ഠേന പാസാക്കി. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ചയ്ക്ക് ശേഷം തള്ളി. പ്രതിപക്ഷത്തുനിന്ന് മാത്യു കുഴൽ നാടനാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധിയോ ധനപരമായ പിന്നോട്ട് പോക്കോ ഇല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. ട്രഷറി പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ചർച്ചയ്ക്കിടെ കണ്ണൂർ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഗുജറാത്തിലെ ലോത്തലിൽ ദേശീയ സമുദ്ര പൈതൃക നിലയം സ്ഥാപിക്കാനുള്ള തീരുമാനം സാംസ്കാരിക ടൂറിസം മേഖലകളെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക ടൂറിസം മേഖലകളിൽ ഇന്ത്യ കൂടുതൽ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ടൂറിസം മേഖലയിലെ പുത്തൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലെത്തി. 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഉന്നതതല സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തുന്നത്. പാകിസ്ഥാന്റെ അധ്യക്ഷതയിൽ നാളെയാണ് SCO ഉച്ചകോടി. അതേസമയം പാകിസ്ഥാൻ സന്ദർശനം ഒരു ബഹുരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമാണെന്നും ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകില്ലെന്നും ശ്രീ ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കി. തമിഴ്നാട്ടിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ദക്ഷിണ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുകയാണ്. തമിഴ്നാട്, പുതുച്ചേരി, ദക്ഷിണ ആന്ധ്രയുടെ തീരദേശ മേഖല എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ, പ്രകാശം ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ തീരപ്രദേശങ്ങളിലും രായലസീമയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് അതീവ ജാഗ്രത പാലിക്കാൻ എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഫൈനലിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ ഇന്ത്യയുടെ സോനം ഉത്തം മസ്കാറിന് വെള്ളി. 252.9 പോയിന്റ് നേടിയാണ് 22-കാരിയായ സോനം വിജയം കരസ്ഥമാക്കിയത്. ചൈനയുടെ യുറ്റിംഗ് ഹുവാങ്ങിനാണ് സ്വർണം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് വെസ്റ്റിൻഡീസ് പോരാട്ടം. ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ സതീഷ് കുമാർ കരുണാകരൻ ആദ്യ വാരിയത്ത് സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ സഖ്യവുമായി ഏറ്റുമുട്ടും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. വനിതാ ഡബിൾസിലും ഇന്ത്യൻ സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യയിലെ വ്യവസായത്തിനും നിക്ഷേപ വളർച്ചയ്ക്കും പ്രോത്സാഹനം നൽകുന്നതിൽ US ഇന്ത്യ നയതന്ത്ര പങ്കാളിത്ത ഫോറത്തിന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ US ഇന്ത്യ നയതന്ത്ര പങ്കാളിത്ത ഫോറത്തിലെ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു ധനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാരാഷ്ട്രയിൽ നവംബർ 20 ജാർഖണ്ഡിൽ 13-20 തീയതികളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ 13-ന്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനം തുടരുന്നു. രാഷ്ട്രപതിക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച് അൾജീരിയയിലെ സിദി അബ്ദുല്ല സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കായി ആഗോള ചട്ടക്കൂട് രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15 കേരള നിയമസഭയുടെ 12 സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലെത്തി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കനത്ത ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.